റെവറൻഡ് ഡോക്ടർ ജെയിംസ് കിളിയനാനിക്കൽ എഴുതുന്ന ലേഖനം വിശുദ്ധ ബൈബിളിൽ എല്ലാം ഇല്ലേ. കത്തോലിക്ക തിരുസഭ ദൈവീക വെളിപാടിന്റെ രണ്ട് ഉറവിടങ്ങളെ മുറുകെ പിടിക്കുന്നു, വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവും. വിശുദ്ധ പാരമ്പര്യം എന്നത് അപ്പസ്തോലന്മാരിൽ നിന്ന് വരുന്നതും യേശുവിന്റെ പ്രബോധനങ്ങളിൽ നിന്നും മാതൃകയിൽ നിന്നും അവർ സ്വീകരിച്ചതും പരിശുദ്ധാത്മാവ് അവരെ പഠിപ്പിച്ചതുമായ കാര്യങ്ങളെ കൈമാറുന്നതാണ്. ആദ്യ തലമുറയിലെ ക്രിസ്ത്യാനികൾക്ക് ലിഖിതമായ പുതിയ നിയമം ഇല്ലായിരുന്നു. പാരമ്പര്യത്തിൽ നിന്നാണ് വിശുദ്ധ ഗ്രന്ഥമുണ്ടായത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് പാരമ്പര്യം ഉണ്ടാവുകയല്ല ചെയ്തത്. വിശുദ്ധ പാരമ്പര്യവും തിരുലിഖിതങ്ങളും സഭയ്ക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരേയൊരു ദൈവവചനത്തിന്റെ വിശുദ്ധ ഭണ്ഡാകാരമാണ്. ഈ വിശുദ്ധ പാരമ്പര്യത്തെ കാലക്രമത്തിൽ പ്രാദേശിക സഭകളിൽ രൂപം കൊണ്ട വ്യത്യസ്തങ്ങളായ ദൈവശാസ്ത്രപരമോ ശിക്ഷണപരമോ ആരാധനക്രമപരമോ ഭക്തിപരമോ ആയ പാരമ്പര്യങ്ങളിൽ നിന്ന് വേർതിരിച്ച് കാണേണ്ടതുണ്ട്. തലകാലാനുസൃതമായി ആ മഹാപാരമ്പര്യത്തെ അവതരിപ്പിക്കുന്ന പ്രത്യേക രൂപഭാവങ്ങളാണ് പ്രസ്തുത പാരമ്പര്യങ്ങൾ. ഈ മഹാപാരമ്പര്യത്തിന്റെ വെളിച്ചത്തിൽ സഭയുടെ പ്രബോധന അധികാരത്തിന്റെ മാർഗദർശനമനുസരിച്ച് ഈ പാരമ്പര്യങ്ങളെ നിലനിർത്താനും പരിഷ്കരിക്കാനും വേണ്ടി വന്നാൽ ഉപേക്ഷിക്കാൻ പോലും സാധ്യമാണ്. മതബോധന ഗ്രന്ഥം 83. സഭയുടെ വിശുദ്ധ പാരമ്പര്യം സഭയുടെ വിശ്വാസ നിക്ഷേപമാണ്. അത് സഭയുടെ പൊതുസ്വത്താണ്. മതബോധന ഗ്രന്ഥം 85 പറയുന്നു, ലിഖിത രൂപത്തിലോ പാരമ്പര്യത്തിലോ ഉള്ള ദൈവവചനത്തെ ആധികാരികമായി വ്യാഖ്യാനിക്കാനുള്ള ധർമ്മം സഭയുടെ സജീവ പ്രബോധന അധികാരത്തിന് മാത്രമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. എങ്കിലും സഭയുടെ പ്രബോധന അധികാരം ദൈവവചനത്തിന് അതീതമല്ല, അതിന് ശുശ്രൂഷ നടത്തുകയാണ് ചെയ്യുന്നത്. മതബോധന ഗ്രന്ഥം 86. സഭ വിശ്വാസ സത്യങ്ങളായി പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ സ്വീകരിച്ച് വിശ്വസിക്കാൻ സഭ അംഗങ്ങൾക്ക് കടമയുണ്ട്. വിശ്വാസത്തെയും സന്മാർഗത്തെയും കുറിച്ച് സഭ ഔദ്യോഗികമായി നൽകുന്നതാണ് നാം സ്വീകരിക്കേണ്ടത്. ക്രിസ്തുവിൽ നിന്ന് നാം സ്വീകരിച്ച പ്രബോധന അധികാരം സമ്പൂർണമായി വിനിയോഗിക്കുന്നത് വിശ്വാസ സത്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴാണ്. മതബോധന ഗ്രന്ഥം 88. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു, കത്തോലിക്ക സഭയുടെ പ്രബോധന അധികാരം എന്നെ പ്രേരിപ്പിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ സുവിശേഷത്തിൽ വിശ്വസിക്കുമായിരുന്നില്ല. കത്തോലിക്ക സഭാംഗങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിന്റെയും വിശുദ്ധ പാരമ്പര്യത്തിന്റെയും വെളിച്ചത്തിൽ സഭ പഠിപ്പിക്കുന്ന വിശ്വാസ സത്യങ്ങളെ അംഗീകരിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം മാത്രം മതി എന്ന ചിന്തയിലേക്ക് വഴുതി വീഴാൻ തക്ക പ്രലോഭനങ്ങൾ ഇക്കാലത്ത് ശക്തമാണ് എന്ന് നാം അറിഞ്ഞിരിക്കുക. വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനത്തെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ നിലപാട് ഇപ്രകാരമാണ്. സഭയുടെ സജീവ പാരമ്പര്യത്തോട് ചേർന്ന് നിൽക്കാതെ ദൈവവചനത്തിന്റെ വ്യാഖ്യാനം അസാധ്യമാണ്. ദൈവീക വെളിപാട് വചനത്തിലും സഭാ പാരമ്പര്യത്തിലും ഒരുപോലെ സജീവമായതിനാൽ അവയുടെ പാരമ്പര്യം ഗ്രഹിക്കേണ്ടത് വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനത്തിന് പരമപ്രധാനമാണ്. ഒന്ന് എഴുതപ്പെട്ടപ്പോൾ മറ്റൊന്ന് ആചരണമായി കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്ന് മാത്രം. രണ്ടും ഒരേ ആത്മാവിന്റെ പ്രചോദനത്താൽ സംഭവിച്ചതാണ്. ദൈവീക വെളിപാട് ദൈവം ഭരമേൽപ്പിച്ചത് തിരുസഭയെയാണ്. ആകയാൽ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ സഭയാണ് അവ വ്യാഖ്യാനിച്ചു നൽകേണ്ടത്. ദൈവവചനം ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല എന്ന് വചനം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. ആകയാൽ സഭയുടെ പ്രബോധന അധികാരം ഏറെ പ്രാധാന്യത്തോടെ വീക്ഷിക്കേണ്ടതുണ്ട്. സഭയുടെ പ്രബോധനം കാണുക, ദൈവം മനുഷ്യരോട് മനുഷ്യഭാഷയിൽ സംസാരിക്കുന്നു. ആകയാൽ വിശുദ്ധ ഗ്രന്ഥകാരന്മാർ എന്താണ് ഉദ്ദേശിച്ചത് എന്നും ഏതർത്ഥത്തിൽ ഉപയോഗിച്ചുവെന്നും പഠിക്കുക. അവരിലൂടെ എന്തു വെളിപ്പെടുത്താനാണ് ദൈവം ആഗ്രഹിച്ചത് എന്നും ശ്രദ്ധിക്കുക. മതബോധന ഗ്രന്ഥം 109. ഇതിനുള്ള മാർഗവും മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥകാരന്മാർ ഉദ്ദേശിച്ച അർത്ഥം ഗ്രഹിക്കുന്നതിന് അവർ ജീവിച്ച കാലഘട്ടത്തിന്റെയും സംസ്കാരത്തിന്റെയും അവരുടെ കാലത്തെ സാഹിത്യരൂപത്തിന്റെയും പ്രത്യേകതകളും അക്കാലത്തെ ചിന്തയുടെയും ഭാഷണത്തിന്റെയും ആഖ്യാനത്തിന്റെയും രീതികളും നാം ശ്രദ്ധിക്കണം. മതബോധന ഗ്രന്ഥം 110. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ രചയിതാവായ അതേ പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്തിൽ മാത്രമേ വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യാവൂ എന്നതാണ്. മതബോധന ഗ്രന്ഥം 111. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനത്തിൽ ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നു. ദൈവാവിഷ്കാരത്തെക്കുറിച്ചുള്ള പ്രമാണരേഖയിൽ നാം ഇത് ദർശിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം മുഴുവന്റെയും ഉള്ളടക്കത്തിലും ഏകദാനതയിലും വളരെയേറെ ശ്രദ്ധ പതിപ്പിക്കുക. സഭ മുഴുവന്റെയും സജീവ പാരമ്പര്യത്തിൽ ബൈബിൾ വായിക്കണം. സഭയുടെ ഹൃദയത്തിലാണ് വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെട്ടത്. സഭയുടെ പാരമ്പര്യത്തിൽ ദൈവവചനത്തിന്റെ ജീവസ്മരണ പുലർത്തുന്നു. ക്രൈസ്തവ വിശ്വാസത്തിന്റെ സാധർമ്മ്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കണം. വിശ്വാസ സാധർമ്മ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വിശ്വാസ സത്യങ്ങൾക്ക് തമ്മിൽ തമ്മിലും അവയ്ക്ക് ദൈവ ആവിഷ്കരണ പദ്ധതി മുഴുവനോടുമുള്ള സമന്വയമാണ്. ദൈവം തിരുലിഖിതങ്ങളിലൂടെ മനുഷ്യഭാഷയിൽ സംസാരിച്ചതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥകർത്താക്കൾ യഥാർത്ഥത്തിൽ സംവേദിപ്പിക്കാൻ ആഗ്രഹിച്ചത് എന്തെന്നും അവരുടെ വാക്കുകളിലൂടെ ദൈവം എന്ത് വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചെന്നും പരിശോധിക്കണം. വിശുദ്ധ ഗ്രന്ഥരചനയിൽ സ്വീകരിച്ചിട്ടുള്ള ഇതര സാഹിത്യ രൂപങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഗ്രന്ഥകർത്താക്കളുടെ വിവക്ഷ ഗ്രഹിക്കണം. കാലത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ചിന്തയുടെയും പരിതസ്ഥിതിക്കനുസൃതമായി ഗ്രന്ഥകാരൻ ഉദ്ദേശിച്ചവ ഗ്രഹിക്കാൻ ശ്രദ്ധിക്കുക. വിശുദ്ധലിഖിതങ്ങൾ എഴുതപ്പെട്ട അരൂപിയിൽ തന്നെ വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യേണ്ടതുള്ളതുകൊണ്ട് വിശുദ്ധ പുസ്തകങ്ങളുടെ ആശയം ശരിയായി വ്യക്തമാക്കാൻ വിശുദ്ധലിഖിതങ്ങളുടെ മുഴുവൻ ഉള്ളടക്കവും ഏകദാനതയും സാർവത്രിക സഭയുടെ സജീവ പാരമ്പര്യവും വിശ്വാസത്തിന്റെ സാധർമ്മ്യവും കണക്കിലെടുക്കുക. തിരുലിഖിതങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള കടമ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം സഭയുടെ വിധിതീർപ്പിന് ആത്യന്തികമായി വിധേയമാണ്. സഭയാണ് ദൈവവചനം സംരക്ഷിക്കാനും വ്യാഖ്യാനിക്കാനുമുള്ള കൽപ്പനയും കടമയും ദൈവദത്തമായി നിർവഹിക്കുന്നത്. പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും പ്രചോദനകർത്താവും രചയിതാവും ദൈവം തന്നെയാണ്. പുതിയത് പഴയതിൽ മറഞ്ഞിരിക്കാനും പുതിയതിൽ പഴയത് വെളിവാകാനും ദൈവം തന്റെ ജ്ഞാനത്താൽ ക്രമീകരണം നടത്തി. പഴയ നിയമ പുസ്തകങ്ങൾ മുഴുവനും സുവിശേഷ പ്രഘോഷണത്തിൽ സ്വീകരിച്ചുകൊണ്ട് പുതിയ നിയമത്തിൽ അതിന്റെ പൂർണ്ണമായ അർത്ഥവ്യാപ്തി കൈക്കൊള്ളുകയും പ്രകടിപ്പിക്കുകയും ചെയ്തു. ആകയാൽ ഈ സത്യം ഗ്രഹിച്ചു വേണം വചനം വ്യാഖ്യാനിക്കാൻ. മിശിഹായിൽ പൂർത്തിയായ ദൈവീക രക്ഷാപദ്ധതി പുതിയ നിയമത്തിൽ ലിഖിത രൂപത്തിൽ നിലകൊള്ളുന്നു. പുതിയ നിയമ ലിഖിതങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെയും കൂട്ടത്തിൽ അവതരിച്ച വചനമായ നമ്മുടെ രക്ഷകന്റെ ജീവിതത്തെയും പ്രബോധനങ്ങളെയും സംബന്ധിച്ച പ്രധാന സാക്ഷ്യങ്ങൾ എന്ന നിലയ്ക്ക് സുവിശേഷങ്ങൾക്ക് സവിശേഷ സ്ഥാനമുണ്ട്. 4 സുവിശേഷങ്ങൾ സ്ലൈഹികോൽപത്തിയുള്ളവയായി സഭ എക്കാലവും എവിടെയും സമർത്ഥിക്കുന്നു. സഭയുടെ മനോഭാവത്തിനനുസൃതമായി വചന ശുശ്രൂഷ നിർവഹിക്കണം. മറ്റ് ദൈവശാസ്ത്ര പഠിതാക്കളോട് സോത്സാഹം ഒത്തൊരുമിച്ച് വിശുദ്ധ സഭ പ്രബോധന അധികാരത്തിന്റെ മേൽനോട്ടത്തിൽ ഉചിതമായ രീതികൾ അവലംബിച്ച് വിശുദ്ധ ലിഖിതങ്ങൾ പരിശോധിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യാൻ പരിശ്രമിക്കണമെന്ന് വിശുദ്ധ ഗ്രന്ഥ ഗവേഷകരോട് സഭ ആവശ്യപ്പെടുന്നു. വചന ശുശ്രൂഷയിൽ വ്യാപൃതരായവർ ആന്തരികമായി വചനം ശ്രവിക്കാത്ത ദൈവവചനത്തിന്റെ വ്യർത്ഥമായ ഉപരിപ്ലവ പ്രഭാഷകർ ആകാതിരിക്കണമെന്ന് സഭ നിർദ്ദേശിക്കുന്നു. നിരന്തരമായ വിശുദ്ധ ഗ്രന്ഥ പാരായണം ഇതിനാവശ്യമാണ്. അതോടൊപ്പം പ്രാർത്ഥനയും കൂടിയേ തീരും. മതബോധന ഗ്രന്ഥം വിശുദ്ധലിഖിതത്തിന്റെ 4 അർത്ഥ തലങ്ങളെ അടിസ്ഥാനമാക്കി കഴിഞ്ഞ കാലങ്ങളിൽ വിശിഷ്യ മധ്യശതകങ്ങളിൽ നിലനിന്നിരുന്ന വ്യാഖ്യാന രീതിയെ അനുസ്മരിക്കുന്നു. ആ 4 അർത്ഥ തലങ്ങൾ ഇവയാണ്: 1 വാച്യാർത്ഥം, 2 ആധ്യാത്മികാർത്ഥം. ആധ്യാത്മികാർത്ഥത്തിന് 3 വിഭാഗങ്ങളുണ്ട്: പ്രതീകാത്മകമായ അർത്ഥം, ധാർമ്മികമായ അർത്ഥം, സനാതനമായ അർത്ഥം. നിത്യതയുമായി ബന്ധിപ്പിച്ച് കാണുന്നതിന്റെ ഫലമായി ലഭിക്കുന്നതാണിത്. ആകയാൽ കത്തോലിക്ക സഭയുടെ പ്രബോധന രംഗത്തും വചനപ്രഘോഷണ രംഗത്തും ശുശ്രൂഷ ചെയ്യുന്നവർ വിശുദ്ധ ഗ്രന്ഥത്തോടൊപ്പം സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തെയും സഭാ പ്രബോധനങ്ങളെയും പഠന വിഷയമാക്കുകയും അവയോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യേണ്ടതാണ്. വചനപ്രഘോഷണത്തിലും വ്യാഖ്യാനത്തിലും കത്തോലിക്ക സഭ നൽകുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവം പഠിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് വ്യക്തം.